2021 June 9 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് എം എച്ച് വിഷ്ണു എഴുതുന്നു. പൂജാരി, തടവറയിലെ ഡോൺ. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അധോലോക നായകൻ രവി പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് കേരളത്തിൽ അയാൾ നടത്തിയ ഓപ്പറേഷനുകൾ ഓരോന്നായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അണ്ടർവേൾഡ് ഡോണായി വിലസിയ പൂജാരി ഇപ്പോൾ കൊച്ചി പോലീസിന്റെ കൂട്ടിലാണ്. ഓസ്ട്രേലിയയിലും ലണ്ടനിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇരുന്ന് കേരളത്തിൽ അധോലോക ഓപ്പറേഷനുകൾ നടത്തിയ രവി പൂജാരി കൊച്ചി പോലീസിന്റെ കൂട്ടിലാണിപ്പോൾ. കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ പൂജാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് കേരളത്തിൽ അയാൾ നടത്തിയ ഓപ്പറേഷനുകൾ ഓരോന്നായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കേരളത്തിൽ സ്വന്തം ഇന്റലിജൻസ് ഓപ്പറേഷൻ സംവിധാനങ്ങളുള്ള അണ്ടർവേൾഡ് കിങ്ങാണ് പൂജാരി എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും സംരക്ഷകന്റെ വേഷമാണ് രവി പൂജാരിക്ക് ഉണ്ടായിരുന്നത്. 2016 ഒക്ടോബറിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നേരെയും ഇയാളുടെ പേരിൽ ഭീഷണിയുണ്ടായിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടായി രാജ്യത്തെ വിറപ്പിക്കുന്ന രവി പൂജാരി എന്ന ഡോണിനെ മാത്രമേ ഇന്ത്യക്കാർക്ക് അറിയുമായിരുന്നുള്ളൂ. മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു ഈ അണ്ടർവേൾഡ് കിങ്ങിന്. ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ ആന്റണി ഫെർണാണ്ടസ് എന്ന കള്ളപ്പേരിൽ സാമൂഹ്യ സേവനം നടത്തി ഒളിവ് ജീവിതം സുഖകരമാക്കുകയായിരുന്നു പൂജാരി ഇത്രയും കാലം. പെട്രോൾ പമ്പുകളിൽ സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്തും ആഘോഷവേളകളിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും പലഹാരങ്ങളും നൽകിയും സാമൂഹ്യ സേവനത്തിൽ പൂജാരി പേരെടുത്തു. നമസ്തേ ഇന്ത്യ എന്ന പേരിൽ 9 ഹോട്ടലുകൾ അവിടെ പൂജാരിക്കുണ്ട്. മുംബൈ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസുകൾക്കും തുടർച്ചയായ അഭ്യർത്ഥനകൾക്കുമൊടുവിൽ സെനഗലിന്റെ തലസ്ഥാനമായ ദക്കാരിലെ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് പൂജാരിയെ സെനഗൽ പോലീസ് പിടികൂടുകയായിരുന്നു. മുടി നീട്ടി വളർത്തി സാത്വിക രൂപത്തിലായിരുന്ന പൂജാരിയുടെ DNA വിരലടയാള പരിശോധന നടത്തിയാണ് ആൾ അത് തന്നെയെന്ന് ഉറപ്പിച്ചത്. 1994 കൊലക്കേസിൽ പിടിയിലായപ്പോൾ മുംബൈ പോലീസ് ശേഖരിച്ച വിരലടയാളമാണ് ഇപ്പോൾ ഉപയോഗപ്പെട്ടത്. സെനഗലിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിച്ച പൂജാരിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ 2 കൊലപാതകങ്ങളിലുള്ള പങ്ക് പൂജാരി സമ്മതിച്ചിട്ടുണ്ട്. മറ്റു ചിലത് നിഷേധിക്കുകയും ചെയ്തു. കൊച്ചി പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ കേരളത്തിലെ കൂടുതൽ ഓപ്പറേഷനുകളിൽ പൂജാരിയുടെ പങ്ക് കണ്ടെത്താനാവും. സെനഗലിൽ ക്രിക്കറ്റ് ടൂർണമെന്റുകളും ഗാനമേളകളും സംഘടിപ്പിക്കുന്നത് പൂജാരിയുടെ ഹോബിയായിരുന്നു. എന്നാൽ സെനഗലിലിരുന്ന് ഇന്ത്യയിൽ ഓപ്പറേഷൻ നടത്താനായിരുന്നു പൂജാരിക്ക് ഹരം. മഹാരാഷ്ട്ര, കർണാടകം, കേരള, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നത് തുടർന്നു. കേരളത്തിലും പൂജാരിക്കെതിരെ നിരവധി കേസുകളുണ്ട്. രവി പൂജാരി ഭീഷണിപ്പെടുത്തിയവരിൽ ഷെഹ്ല റഷീദ്, ഉമർ ഖാലിദ്, ജിഗ്നേഷ് മേവാനി, കർണാടക മുൻ മന്ത്രി തൻവീർ സേഠ് എന്നിവരുമുണ്ട്. തന്നോട് 10 കോടി ചോദിച്ചെന്നാണ് തൻവീർ സേട്ടിന്റെ പരാതി. മാംഗ്ലൂരുവിലെ ശബ്നം ഡെവലപ്പേഴ്സിന്റെ ഓഫീസിൽ നടന്ന വെടിവെപ്പിലും രവി പൂജാരി പ്രതിയാണ്. 2016 ഒക്ടോബറിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു VIP ഇര. ബ്രിട്ടനിൽ നിന്ന് +4474401900035 എന്ന മൊബൈൽ നമ്പറിൽ നിന്നാണ് ചെന്നിത്തലയ്ക്ക് രവിയുടെ ഭീഷണി സന്ദേശം എത്തിയത്. ഈ നമ്പർ ഇന്റർപോൾ മുഖേന ബ്രിട്ടീഷ് പോലീസുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ ഹൈടെക് സെൽ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിഷാമിനെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ താങ്കളെയോ കുടുംബത്തിലൊരാളെയോ വധിക്കുമെന്നാണ് രവി പൂജാരി സന്ദേശമയച്ചത്. കാസർഗോഡ് ബേവിൻജയിലെ മരാമത്ത് കരാറുകാരൻ മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ വീടിന് നേർക്ക് 2 വട്ടം വെടിവെപ്പ് നടത്തിയത് പൂജാരിയുടെ സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2010 June 25 രാത്രിയിലും 2013 July 18 പുലർച്ചെയുമാണ് വെടിവെച്ചത്. ആദ്യവട്ടം ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 അംഗ സംഘം വീടിന് നേരെ 3 റൌണ്ട് വെടിവെച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. 2013 ബൈക്കിലെത്തിയ 2 പേർ വീട്ടിലേക്ക് നേരിട്ട് വെടിവെച്ചു. വെടിവെപ്പുണ്ടായതിന് 2 മാസം മുൻപ് രവി പൂജാരി ഫോണിൽ വിളിച്ച് 5 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജി വഴങ്ങിയിരുന്നില്ല. സോളാർ കേസിലും രവി പൂജാരിയുടെ പേര് ഉയർന്നു വന്നു. മുൻ മുഖ്യമന്ത്രിക്കെതിരായ കേസ് പിൻവലിച്ചില്ലെങ്കിൽ വധിക്കുമെന്ന് ദുബായിൽ നിന്ന് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയെന്ന് ബാംഗ്ലൂരിലെ ബിസിനസ്സുകാരൻ MK കുരുവിള വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് പിന്നീട് അന്വേഷണമൊന്നും നടത്തിയില്ല. +8244 എന്ന നമ്പറിൽ നിന്നുള്ള ഇന്റർനെറ്റ് കോളിലാണ് PC ജോർജിനെ പൂജാരി ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾക്കയച്ച സന്ദേശം കണ്ടില്ലേ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നത് രവി പൂജാരിയാണെന്ന് പറഞ്ഞു. തന്നെയും മക്കളിൽ ഒരാളെയും തട്ടിക്കളയുമെന്നായിരുന്നു ഭീഷണി. രവി പൂജാരി സംസാരിക്കുന്നതിനിടെ ഫ്രാങ്കോയെ രക്ഷിക്കാൻ തനിക്കെന്ത് കാര്യം എന്ന് മറ്റൊരാൾ മലയാളത്തിൽ ചോദിച്ചു. കഥ ഇതുവരെ. കർണാടകയിലെ ഉടുപ്പിയിലാണ് ജനനം. പഠനം ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് വണ്ടി കയറി. അന്ധേരിയിലെ ചായത്തട്ടിൽ ചായക്കാരനായി. പിന്നീട് സ്വന്തമായി ചായത്തട്ട് തുടങ്ങി. ഡോംബിവാലി കേന്ദ്രീകരിച്ച് ചെറിയ കൊട്ടേഷനുകൾ ഏറ്റെടുത്തു തുടങ്ങി. ബാലാസാൾട്ടെ എന്ന ദാതയെ കൊലപ്പെടുത്തി ദാതാമാരുടെ കൂട്ടത്തിൽ ഇടം നേടി. ഛോട്ടാരാജന്റെ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതോടെ തലവര മാറി. ഛോട്ടാരാജന്റെ വിശ്വാസം പിടിച്ചുപറ്റി വലം കൈയായി മാറി. ഉന്നം തെറ്റാതെ നിറയൊഴിക്കുന്ന ഷാർപ്പ് ഷൂട്ടർ മുംബൈയിൽ അതിപ്രശസ്തനായി. 1990 ദുബായിലേക്ക് രവി പൂജാരിയെ ദാവൂദിന്റെ ഡി കമ്പനി നിയോഗിച്ചു. അവിടെ വൻകിട ഹോട്ടൽ കെട്ടിട നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി. മുംബൈ സ്ഫോടനത്തോടെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി തെറ്റി. ബാങ്കോക്കിൽ 2000 ഛോട്ടാരാജനെ കൊല്ലാൻ പൂജാരിയുടെ ശ്രമം. സത്താമുമായി ചേർന്ന് പൂജാരി സ്വന്തം അധോലോക സംഘം തുടങ്ങി. ഏറെക്കാലം ഓസ്ട്രേലിയയിൽ താമസം, പിന്നീട് ആഫ്രിക്കയിലേക്ക് മാറി. കൊച്ചിയിലെ നടി ലീന മരിയ പോളിനെ വിളിച്ച് 25 കോടി രൂപ ആവശ്യപ്പെട്ടു.